أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയ വസന്തമാക്കി തരട്ടെ. ഖുർആൻ പഠനം കൊണ്ടുള്ള എല്ലാവിധ സന്തോഷവും അള്ളാഹു ഇഹപരജീവിതത്തിൽ നമ്മളിൽ വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. ആമീൻ. നമ്മൾ സൂറത്തുൽ ബഖറയിലെ 22 ആയത്തുകളെ പാരായണം ചെയ്തു. 22-ാമത്തെ ആയത്താണ് ഇന്ന് പാരായണം ചെയ്തത്. കഴിഞ്ഞ ദിവസം മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ളവരെയും നിങ്ങളെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം എന്ന് പറഞ്ഞ റബ്ബിൻ്റെ കൽപ്പനയെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാമെന്ന റബ്ബിൻ്റെ ആ ഒരു കൽപ്പനയെ നമ്മൾ പാരായണം ചെയ്തു, അതിനെ വായിച്ചു, മനസ്സിലാക്കി. അപ്പോൾ തന്നെ നമ്മൾ വിശദീകരിച്ചിരുന്നു അള്ളാഹു ആരാണ്, അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ വലുപ്പവും മഹത്വവും അള്ളാഹു തുടർന്നിങ്ങനെ വിശദീകരിക്കാൻ. പ്രത്യേകിച്ച് അള്ളാഹുവിൽ പലതിനെയും അള്ളാഹുവിൽ പങ്കു ചേർത്ത് ജീവിച്ചിരുന്ന മുശ്രിക്കീങ്ങൾ, ശിർക്ക് വച്ചിരുന്ന മുശ്രിക്കീങ്ങൾ, അവർക്ക് അവരോട് അള്ള പറഞ്ഞു കൊടുക്കുകയാണ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അള്ള മാത്രമാണ് അർഹൻ, അള്ളാഹുവാണ് ആരാധനയ്ക്ക് അർഹൻ, വേറെ ആരും അർഹരല്ല, വേറെ ആരും അർഹർ, മരിച്ച മഹത്തുക്കളോ അല്ലേ വേറെ അള്ളാഹ് സൃഷ്ടിജാലങ്ങളോ കല്ലോ മുള്ളോ ഒന്നും ആരാധിക്കപ്പെടാൻ അർഹരല്ല. കാരണം അവരൊന്നും നമ്മളെ പഠിച്ചിട്ടില്ല, അവരൊക്കെ പടക്കപ്പെട്ടവരാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചു, മുൻഗാമികളും ആരാധിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, നിങ്ങളും ആരാധിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. എങ്ങനെയുള്ള അള്ളാഹ്? അല്ലദി ജഅല ലകുമുൽ അർള ഫിറാഷ, അവൻ നിങ്ങൾക്ക് ഭൂമിയെ ഒരു ഫിറാഷാക്കി തന്നു, ഒരു വിരിപ്പ് ആക്കി തന്നു. ഫിറാഷ് എന്നല്ല, ഫറാഷ യഫ്റുഷു എന്നുള്ള വാക്കാൻ വിരിപ്പ്, വിരിക്കുക, വിരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മുലാരി മാലി, ഇവിടെ ഫിറാഷ് അല്ലേ, ഫിറാഷ് എന്ന് പറഞ്ഞാൽ വിരിപ്പ്, അതിൽ ഇസ്മാൻ, നിങ്ങളൊരു ഭൂമിയെ ഉള്ള ഒരു വിരിപ്പാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കാനും നടക്കാനും ചാടാനും ഇരിക്കാനും ഒക്കെ ഓടുവാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ജീവിക്കാം. അതിനുള്ള ഭൂമിയെ അങ്ങനെ പാകപ്പെടുത്തി എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് അല്ലേ. ഒരു വിരിപ്പ് പോലെ പരന്നതാക്കി, വിരിപ്പ് പോലെ പരന്നതാക്കി, ഭൂമി ഗോളാകൃതിയിലാണ് അല്ലേ. എന്നിട്ടും അള്ളാഹു വിരിപ്പ് പോലെ തോന്നിക്കുമാർ നമുക്കതിനെന്താക്കി, അള്ളാഹു അതിനെ പരത്തി തന്നു എന്നാണ്. അത്രക്കും സൗകര്യം അള്ളാഹു ഭൂമിയിൽ ചെയ്തു തന്നു. അങ്ങനെയുള്ള പഠിച്ചറബ് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, അതിനുള്ള കഴിവുള്ളവനാണ് അള്ളാഹ്. ആ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ, അത് വേറെ ആർക്കും പറ്റുന്ന കഴിവല്ല അല്ലേ. റുബൂബിയത്തിന് അംഗീകരിച്ച മക്കാർക്ക് അള്ളാഹ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, ആ റബ്ബ് മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ, അവൻ ഖാലിഖാണ്. ഒരു ഖാലിഖായ ആൾക്കെ ആരാധിക്കപ്പെടാൻ അവകാശമുള്ളൂ, അർഹതയുള്ളൂ. അപ്പോൾ ഇതിനെ ഒരു ഇപ്പോൾ അമനുമൊലി വളരെ രസകരമായിട്ട് ഇതിനൊരു ഉദാഹരണ രൂപത്തിൽ ഒരു എക്സാമ്പിളായിട്ട് ഇതിനെങ്ങനെ പറഞ്ഞു തന്നെയുണ്ട്, ഒരു വീട് പോലെ, ഒരു കുഞ്ഞു വീട് പോലെ. ഈ ആയത്തിലെ ശരിക്കും അങ്ങനെയാണ്, അതായത് വീടിൽ അല്ലെ താഴ്ഭാഗത്ത് ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിലമാണ് അല്ലേ, ആ നിലം. അഥവാ അറബ് പറയുന്നു വജഅലലകുമുൽ അർള ഫിറാഷം അല്ലദി ജഅലലകുമുൽ അർള ഫിറാഷം വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കി, ആ മേൽക്കൂര ആകാശത്തെ കെട്ടിടമാക്കി. കെട്ടിടം എന്ന് പറഞ്ഞാൽ ശരിക്കും ബിൽഡിങ്ങുകൾക്ക് ബിനാ എന്ന് ഉപയോഗിക്കാറുണ്ട്, എടുപ്പുകൾ, ബന എബിനി കെട്ടിടം പണിയുന്നതിന് ഉപയോഗിക്കുക. ആകാശത്തെ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു മേൽക്കൂര, ഒരു മേൽപ്പുരയാക്കി. ഒരു വീട് ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ അല്ലേ മുകളിലെ ഭാഗം. അപ്പോൾ ഭൂമിനെ അതേപോലെ ഒന്ന് സങ്കല്പിച്ച് നോക്കി, ഒരു വീട് പോലെ ഉള്ള മുകളിൽ ഒരു മേൽക്കൂര പോലെ ആകാശത്തെ കെട്ടി, താഴെ ഭൂമി. ഇനി അതിൽ അപ്പോൾ ഒരു വീട്ടിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വെള്ളം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, വിശക്കുമ്പോൾ ഭക്ഷണം വേണം. അതാണ് ആകാശത്തിൽ നിന്ന് മേൽക്കൂരയിൽ നിന്ന് അള്ളാഹു വെള്ളമിറക്കി തന്നു, നല്ല ജലം അല്ലേ, നല്ല ശുദ്ധജലം അള്ളാഹ് ഇറക്കി തന്നു. ഫഅഖ്റജ ബിഹി മിന സമറാത്തി റിസ്ഖല്ലക്കും, ആ വെള്ളം ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നതോടെ അവിടെ നല്ല നല്ല ഫലവൃക്ഷ ഫലങ്ങൾ എന്ത് ചെയ്തു, പുറത്തേക്ക് അല്ല കൊണ്ടുവന്നു, ധാന്യമണികളെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൃഷി ചെയ്ത് അല്ലേ അതിലൂടെ മനുഷ്യർക്ക് കിട്ടുന്ന ഒരു ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഫലങ്ങളെ സംബന്ധിച്ചാണ്. കായ്ക്കനികൾ നിങ്ങൾക്ക് ഭക്ഷണമായി, ആഹാരമായി, റിസ്ഖൻ എന്ന് പറഞ്ഞാൽ ആഹാരത്തിനായി അള്ളാഹു ഇറക്കി തന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് തന്ന അള്ളാഹിനെ ആരാധിക്കണം, വേറെ ആരെയും ആരാധിക്കരുത്. ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ വഅൻതും തഅലമൂൻ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് ഒരിക്കലും സമന്മാരെ ഏർപ്പാടാക്കരുത് അല്ലേ, സമന്മാരാക്കരുത്. നിദ് എന്നുള്ളതിൻ്റെ ജംആൻ, നിദ് എന്താണ് നിദ്, സമന്മാർ, സമൻ എന്നാണ് അർത്ഥം, അതിൻ്റെ ജംആൻ അൻദാദ്, സമന്മാർ. അപ്പൊ അള്ളാഹുവിലേക്ക് അതേ സാമ്യതയുള്ള അല്ലേ വേറെ അള്ളാഹുവിന് സഹായികളായി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പാർട്ട്നേഴ്സുകളായി അള്ളാഹുവിൻ്റെ ഇതിലേക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ ആളുകളെ ചേർക്കരുത്. അള്ളാഹുവിൽ ഒരിക്കലും ശിർക്ക് വെക്കരുത്. ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ വഅൻതും തഅലമൂൻ. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ മക്കയിലെ മുശ്രിക്കളെ സംബന്ധിച്ചിടത്തോളം റുബൂബിയത്തിനെ അംഗീകരിച്ചവരാണ്. അള്ളയാണ് ഇതിനെ പഠിച്ചതും അള്ളയാണ് ഇതിനെ പരിപാലിക്കുന്നതും അള്ളാഹുവാണ് ഇതിനെ കാത്തു സൂക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ അറിഞ്ഞിട്ടും അള്ളാഹുവിൽ എന്ത് ചെയ്യുന്നു, സമന്മാരെ ഏർപ്പെടുത്തിയവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുക്കാൻ, ആ അള്ളാഹുവിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, പങ്ക് ചേർക്കരുത്, ഒരാളെയും നിങ്ങൾ ചേർത്ത് പോകരുത്. അതേറ്റവും വലിയ ശിർക്കാണ്, ഏറ്റവും വലിയ പാപമാണ്. അൻത ജഅലല്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, സൃഷ്ടി ശിർക്ക് എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിൽ പങ്കുകാരെ വെക്കലാൻ, അള്ളാഹുവിന് പാർട്ട്നേഴ്സ് ഉണ്ടാക്കലാൻ. വഹുവ ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കെ, നമ്മളെ സൃഷ്ടിച്ചിട്ട് ആ സട്ടമന്മാരുണ്ടെന്ന് വാദിക്കുന്നത് മഹാപാതകമാണ് എന്നാണ് അള്ളാഹ പറഞ്ഞതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെ സംബന്ധിച്ച് വല്ലാതെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരുപാട് ഉപദേശങ്ങൾ അള്ളാഹു റസൂലെ മുഖത്ത് തന്നിട്ടുണ്ട്. റസൂലെ പറഞ്ഞു, അള്ളാഹുവിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, വേറെ ആളെ ചേർക്കരുത്. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തരുത്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യരുത്. അതുപോലും അള്ളാഹുവിൽ അല്ലെ ശിർക്ക് വെക്കാനുള്ള കാരണമാണ്, ശിർക്കാവാനുള്ള കാരണമാണ്. പണ്ട് അറബികൾ പറയാറുണ്ട്, മഴ ചെയ്താൽ ആ അവിടെ കാണുന്ന ആ നക്ഷത്രം മുഖേന ഞങ്ങൾക്ക് മഴ കിട്ടിയെന്ന് അവർ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ പാടില്ല അല്ലേ, നക്ഷത്രം ഉണ്ടോണ്ട് നമുക്ക് മഴ ഇതെന്ന് പറയാൻ പാടുണ്ടോ, ഇല്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് റസൂല്ല പറഞ്ഞു. ചില ആൾക്കാർ വാക്കുകളിൽ വന്നു പോകുന്ന പിഴവിനെ റസൂല്ല തിരിച്ചു കൊടുത്തു. ചില ആൾക്കാർ പറഞ്ഞു മാഷാ അള്ളാഹ്, ഔ അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ട്, അതിന് കൂടെ അവർ ചേർത്തിരുന്നു വശാ അഫുലാൻ, ഇന്ന ആളും ഉദ്ദേശിച്ചുകൊണ്ട് അത് നടന്ന് അല്ലേ, ഒരാൾ ചെയ്തതായിരിക്കും. പക്ഷെ എന്നാലും പറയും അള്ളാഹു ഉദ്ദേശിച്ചു, പിന്നെ ഇയാളും ഉദ്ദേശിച്ചതുകൊണ്ടാണ് അത് നടന്നത്. അങ്ങനെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിരോധിച്ചു അല്ലേ, മാഷാ അള്ളാ എന്ന് പറഞ്ഞാൽ മതി ഞാൻ. അപ്പോൾ എത്ര വലുതായിട്ടാണ് ഷിർക്കിൻ്റെ വ്യാപ്തിയെ റസൂലുള്ള വിരോധിച്ചു പോകുന്നതിൻ്റെ ആ ഒരു വ്യാപ്തിയെ സംബന്ധിച്ച്, ഷിർക്കെന്ന ആ മഹാപാതകത്തിൻ്റെ വ്യാപ്തിയെ റസൂല വിശദീകരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഖാലിഖായ അല്ലേ റബ്ബായ അള്ളാഹുവിൽ റുബൂബിയത്ത് അംഗീകരിച്ചതിന് ശേഷം വീണ്ടും അവൻ്റെ ഉലൂഹിയത്തിൽ എന്താ വേറെയും ആളുകളുണ്ട് എന്ന് വാദിക്കുന്നത് മഹാപാതകമാണ്. മക്കാർ ചെയ്തതാണ്. എന്നാൽ ചില ആൾക്കാരുണ്ട് അള്ളാഹുവിൽ അല്ലേ അള്ളാഹുവിൽ ഷിർക്ക് ബഹുദൈവ വിശ്വാസമല്ല, പക്ഷെ എന്താ വെച്ചാൽ അള്ളന്നെ അല്ല എന്ന് പറഞ്ഞ് പോണ നിരീശ്വരവാദി, അതും പാടില്ല. അതും മഹാതെറ്റല്ലേ, അള്ളല്ല എന്ന് പറഞ്ഞ വാദം. ദൈവമുണ്ട് എന്നതിലേക്ക് ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് തെളിവുകൾ അല്ലെ. പണ്ട് കാലത്തും ഇന്നത്തെ പോലത്തെ ഒന്നല്ല, പണ്ടും ഇതേപോലെ ദൈവമില്ല, അള്ളാഹുല്ല, അള്ളാഹുല്ല, അള്ളാഹുവിൻ്റെ ദാത്തിനെ നിഷേധിച്ച, അള്ളാഹുവിൻ്റെ കഴിവുകളെ നിഷേധിച്ച ആളുകൾ പലതും ഉണ്ട്. അവരൊക്കെ പറയുമില്ല ഭൂമിയെ അപ്പോൾ ഭൂമി എങ്ങനെ ഉണ്ടായത്, ആകാശം എങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ സ്വയം ഉണ്ടായതാണ്. രണ്ട് രീതിയിൽ തന്നെ വിശദീകരിക്കും, നമ്മൾ ബിഗ് ബാങ് തിയറി പോലെ, അഥവാ പെട്ടെന്നുള്ളൊരു എക്സ്പ്ലോഷനിൽ എല്ലാ പൊട്ടിത്തെറിയിലും പെട്ടെന്നുണ്ടായ ഒരു ഇതായിട്ട് ഭൂമിയെയും ദുനിയാവിനെയും വിശദീകരിക്കുന്ന ആളുകൾ കാണാം. ഇത് സ്വയം പോവാൻ, സ്വയം ഉണ്ടായതാ എന്ന് പറഞ്ഞ രീതിയിലും കാണാം. എന്തായാലും പഴയ തഫ്സീറുകളിലൊക്കെ പലപ്പോഴും അല്ലെ പണ്ഡിതന്മാർ അച്ഛനും ആളുകൾക്ക് പറഞ്ഞ മറുപടികൾ ഈ ആയത്തിനോടൊപ്പം ചേർത്ത് വായിക്കാൻ കഴിയും. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള അത്യസ്റ്റുകൾക്ക് യുക്തിയില്ലാത്ത യുക്തിവാദികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മറുപടി പറഞ്ഞത് കാണാം. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്, അതുപോലെ അടച്ചിരുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അല്ലേ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്ന രീതിയിലോ അല്ല, വളരെ മനസ്സിലാകുന്ന ഹ്രസ്വമായ ഹൃദ്യമായ രീതിയിലുള്ള ഉദാഹരണങ്ങളിലൂടെ ബുദ്ധിക്ക് ബോധ്യമാകുന്ന വിധം അല്ലേ അതിനൊന്ന് ആലോചിച്ചെടുക്കാനുള്ള രീതിയിൽ പണ്ഡിതന്മാർ മറുപടി കൊടുത്തേക്കാണ്. അള്ളണ്ട് എന്നുള്ളതിന്, അള്ളണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ അല്ലേ ഇപ്പോൾ ഇബ്നു കസീറും ഒക്കെ അവരുടെ തഫ്സീറിൽ കൊടുത്ത സംഭവങ്ങളെ അമാനുമൊലിൻ്റെ തഫ്സീറിൽ വെച്ച് കൊടുക്കണത് കാണാം. ഇപ്പോൾ പൂർവികന്മാരായ ഇമാം മാലിക്, അഥവാ ഇമാം ഷാഫിഈ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇവരോടൊക്കെ ഇമാം അബു ഹനീഫ, ഇവരോടൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾ പല ചോദ്യങ്ങളും കൊണ്ടുവന്നിരുന്നു. ഇമാം മാലിക്കിനോട് ഒരാൾ ചോദിച്ചു അല്ലേ അള്ളണ്ടോ, ആരാണ്, ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിലാണ്. ഇമാം മാലിക്കിനോട് ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അള്ളണ്ടോ എന്നുള്ളതിന് തെളിവ് എന്താ പറഞ്ഞത്, ലോകത്ത് കാണുന്ന വ്യത്യസ്ത ഇനം ഭാഷകൾ, ഇവിടെ കാണുന്ന വ്യത്യസ്ത ഇനം ശബ്ദങ്ങൾ, ഓരോ രാഗങ്ങൾ, ഇതൊക്കെ വൈവിധ്യങ്ങളാണ്. അപ്പോൾ ഈ വൈവിധ്യങ്ങളുടെ പിന്നിൽ ഒരു രക്ഷിതാവുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയോട് ഖാലിഖായ സട്ടാവായ അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിച്ച് അസ്തിത്വത്തെ സംബന്ധിച്ച് തെളിവുകൾ ചോദിച്ചു. ആ സമയത്ത് അബൂ ഹനീഫ പറഞ്ഞു, കുറച്ച് നേരങ്ങളൊന്ന് എനിക്കൊന്ന് എന്നോടൊന്ന് ക്ഷമിക്കണം, കാരണം ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയണം, എന്താണ് ആ കാര്യം? ഉപരിങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഒരു കടലിൽ ഒരു വലിയ കപ്പൽ, ആ കപ്പലിൽ കുറേ ചരക്കുകളുണ്ട്, അത് മുഴുവൻ ഭദ്രമാണ്, അത് മുഴുവൻ നിറക്കപ്പെട്ടതാണ്, കുറേ സാമഗ്രികളുള്ള ചരക്കുകളാണ്, അതിനെ സംരക്ഷിക്കാനോ അതിന് കാവലിൽ നിൽക്കാനോ ഈ കപ്പലിനെ നിയന്ത്രിക്കാനോ ആരുമില്ല, അതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒഴുകി പോവാൻ, എന്നാലും അത് സ്വയം ഇങ്ങനെ ഒഴുകി പോവുക, അതിങ്ങനെ വരിക അല്ലേ, തിരമാലകൾ ഇങ്ങനെ ആർത്തിരുമ്പുമ്പോഴും ആ തിരമാലകളെ കീറി മുറിച്ച് അത് തള്ളിക്കടന്ന് അതിനിങ്ങനെ രക്ഷപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിലുള്ള ആൾക്കാരെ പറഞ്ഞു, ഹേയ്, ബുദ്ധിയുള്ള ഒരാൾ ഇതൊന്നും അംഗീകരിക്കൂല, കാരണം ഒരു കപ്പലിന് അങ്ങനെ ചരക്കുകളുമായിട്ട് സ്വയം പോകാൻ കഴിയൂല, തിരമാലകളെ മുറിച്ച് മുന്നേറാൻ കഴിയൂല എന്ന് ബുദ്ധിയുള്ള ആരും അതിനെ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ലേ, മുകളിലെ വാനലോകത്തേക്ക് നോക്കുക, താഴെ ഭൂമിയിലേക്ക് നോക്കുക, ഇവിടെ എന്തെല്ലാം കണക്കറ്റ എന്തെല്ലാം വസ്തുക്കൾ ഈ ലോകത്തുണ്ട്, ഈ ഭൂമിയിലുണ്ട്, ഇതൊന്നും വെറുതെ ഒന്നൊന്നിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതല്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ അല്ലേ മഹാനായ ഒരു അള്ളാഹു ഉണ്ടാവില്ലേ, ഒരു കർത്താവ് ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം നിശബ്ദരായി എന്നുള്ളതെല്ലാം ഇസ്ലാമിക ചരിത്രം വായിച്ചപ്പോൾ നമ്മൾ കേട്ടുപോയ മഹാകഥകളാണ്. ഇനി മാത്രവുമല്ല, ഇമാം ഷാഫി റഹ്മഹുള്ള ഇമാം ഷാഫിയോട് പറഞ്ഞു, ഈ അള്ളാഹുവിന് ഖാലിഖായ റബ്ബിന് വല്ല അടയാളവുമുണ്ടോ, വല്ല തെളിവുകളുമുണ്ടോ? ഉണ്ട്, റബ്ബുണ്ട് എന്നുള്ള എന്ത് തെളിവാ എന്ന് ചോദിച്ചപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ദാ ഈ കാണുന്ന ഈ പച്ചില പോലെ അല്ലേ, ഒരു ഇലനെ കാണിച്ചു കൊടുക്കാൻ, ആ ഇല ചിലപ്പോൾ അതെന്ത് ചെയ്യും, പുഴുക്കൾ തിന്നും, പുഴുക്കൾ തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കാഷ്ടിക്കുന്നത് പട്ടുനൂലുകളാണ്, പട്ടുകളാണ്. എന്നാൽ ഈ ഇലയെ തേനീച്ച ഭക്ഷിക്കാറുണ്ട്, തേനീച്ച ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അത് കാഷ്ടിക്കുന്നത് തേനാണ്. എന്നാൽ ആടും മാടും കന്നുകാലികളും ഇതിനെ തിന്നു കഴിഞ്ഞാൽ അത് കേവലം ചാണകവും കാഷ്ടവുമായിട്ടാണ് അത് പുറത്തേക്ക് വരിക. എന്നാൽ ഈ ഒരു ഇലയെ എങ്ങാൻ ഒരു മാൻ തിന്നു കഴിഞ്ഞാൽ ആ മാനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കസ്തൂരിയാണ്. അപ്പോൾ ഇതെല്ലാം തിന്നത് ഒരു സാധനമാണ്, പക്ഷെ ഇതെല്ലാം എന്താ ചെയ്താ ഇതെല്ലാം വിസർജിച്ച് കളഞ്ഞത് വ്യത്യസ്ത ഇനം വസ്തുക്കളാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഖാലിഖ് ഉണ്ടാകും, അതിൻ്റെ പിന്നിൽ ഒരു റബ്ബുണ്ടാകുമെന്നാണ് എന്ത് ചെയ്തത് ബുദ്ധിപൂർവ്വം അവരെ സമർപ്പിച്ചത്. ഇത് ഈ മൂന്ന് മദബിൻ്റെ ഇമാമികൾ മാത്രമല്ല, നാലാമത്തെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മറുപടിയും വളരെ ഹ്രസ്വമാണ്, വളരെ ഹൃദ്യമാണ്. അദ്ദേഹം ഒരു കോഴിമുട്ടയോടാണ് അവർക്ക് മറുപടി ഉപമയിലൂടെ നൽകിയത്. ഒരു കോഴിമുട്ട നല്ല ഉറപ്പും വിനസവുമുള്ള ഒരു നല്ല ഒരു കോട്ട പോലെ, വാതിലുകളില്ല, അതിനൊരു പഴുതുകളില്ല, അല്ലെ, അതിൻ്റെ പുറംഭാഗം ഒരു വെള്ള വെള്ളി പോലെ, ഉൾഭാഗം നല്ല സ്വർണം പോലെ, തങ്കം പോലെ. പെട്ടെന്ന് ഒരു ദിവസം അതിൻ്റെ ഭിത്തികൾ പൊട്ടി അതിൽ നിന്ന് നല്ല രൂപഭംഗിയുള്ള സുന്ദര ശബ്ദമുള്ള അല്ലെ ഒരു കേൾവിയും കാഴ്ചയുമുള്ള ഒരു ജീവി ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. കോഴിമുട്ടയിൽ നിന്ന് ഒരു കുഞ്ഞു വിരിഞ്ഞ് വരുന്നതിനെ എത്ര സുന്ദരമായിട്ടാണ് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അവിടെ വിശദീകരിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനെ സംബന്ധിച്ച് ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹ് അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു രക്ഷിതാവുണ്ട്, ഒരു ഖാലിഖ് ഉണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ വല്ലാതെ ആശ്ചര്യം തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് റബ്ബ് പറയാൻ, ഇങ്ങനെ കഴിവും ഇങ്ങനെ എല്ലാ നിലക്കും നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബ് മാത്രമാണ് ആരാധനക്കർഹൻ, അല്ലാത്തവൻ ആരാധിക്കപ്പെടാൻ പാടില്ല, അല്ലാത്ത വസ്തുക്കളോ വ്യക്തികളോ ഒന്നും ആരാധിക്കപ്പെടാൻ പാടില്ല, അല്ലയില്ല എന്ന് വാദം പറയാനും പാടില്ല, അത് മഹാപാതകമാണ്. എന്നാൽ അത് ഏറ്റവും വലിയ ശിർക്കാൻ, ആ ശിർക്കിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അമ്പിയാക്കൾ പോലും ഭയപ്പെട്ടതാണ് ശിർക്ക് എന്നാൽ, നമ്മളൊക്കെ തൗഹീദിൻ്റെ ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് തൗഹീദുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാൻ പാടില്ല, അതിന് പ്രാർത്ഥിക്കണം, ശിർക്ക് വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. മഹാനായ ഇബ്രാഹിം നബി, ഇബ്രാഹിം നബിയോളം തൗഹീദ് ഇത്രക്കും ശക്തമായി പറഞ്ഞ വേറെ ആരുണ്ട് വിശുദ്ധ ഖുർആനിൽ? ആരുടെ ചരിത്രം നമുക്ക് കാണാനാകും? റബ്ബി ജുനുബ്നി വബനി അന്നഅബുദൽ അസ്നാം, എൻ്റെ റബ്ബേ എൻ്റെ മക്കളെയും എന്നെയും അല്ലേ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് കാത്തിരക്ഷിക്കണം എന്നാണ്. അവരൊന്നും സുരക്ഷിതരാകുമെന്നുള്ള ബുദ്ധിയിൽ ജീവിച്ചു പോകുന്നവരല്ല. ദുനിയാവിൽ ആയുഷുള്ളിടത്തോളം റബ്ബെ ശിർക്കില്ലാതെ ജീവിക്കാൻ റബ്ബെ നീ സാഹചര്യങ്ങൾ നൽകണേ എന്ന് ദുആ ചെയ്തവരാണ്. വാപ്പ സ്വനമ കച്ചവടക്കാരനായിരുന്നിട്ട് പോലും അല്ലേ, വാപ്പാനോട് അങ്ങട്ട് ദേവത്ത് നടത്തിയിട്ട് പോലും ആ സ്വനമിനോട് ആരാധിക്കുന്ന ഒരവസ്ഥ റബ്ബെ നീ എനിക്കും എൻ്റെ കുട്ടികൾക്കും തരരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ നമ്മളൊക്കെ നന്നായി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക നഅലം വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം, അല്ലാഹു അറിഞ്ഞുകൊണ്ട് ശിർക്ക് വയ്ക്കുന്നതിൽ നിന്നും അറിയാതെ ശിർക്ക് വന്നു പോകുന്നതിൽ നിന്നും റബ്ബെ ഞങ്ങൾ നിന്നോട് ഖാവലിനെ തേടുന്നു, മഗ്ഫിറത്തിനെ ചോദിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.